പ്രൈസ് ദി ലോർഡ്. ഒരുത്തൻ അത്രേ നിങ്ങളുടെ ഗുരു എന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ കാണുന്നു. ആ ഗുരുവിന്റെ വാക്കുകൾക്കായി നമുക്കും കാതോർക്കാം. അതെ, നമ്മുടെ വഴികാട്ടി ഒരു നല്ല ഗുരുവാണ്. ഗൈഡ് എ ഗുഡ് ടീച്ചർ എന്ന വിഷയത്തെ പറ്റി നമുക്ക് ഇന്ന് ചിന്തിക്കാം. ഈ പഠന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സങ്കീർത്തനം 25:9. അവൻ സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. അവൻ സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. എ ഗുഡ് ടീച്ചർ ഈസ് ലൈക്ക് എ കാൻഡിൽ. ഇറ്റ് കൺസ്യൂംസ് ഇറ്റ്സെൽഫ് ടു ലൈറ്റ് ദ വേ ഫോർ അതേഴ്സ്. സൈക്കിൾ സവാരിക്കാര ഹരമായ രണ്ട് കുട്ടികൾ ഒരു ഗ്രാമത്തിലുണ്ടായിരുന്നു. അയൽവാസികളായ ഈ കുട്ടികൾ ഒരവധി ദിവസം റോഡ് സവാരിക്കായി തങ്ങളുടെ സൈക്കിളുമായി ഇറങ്ങി. ആരാണ് മുൻപിൽ എന്ന ചിന്തയോടെ മത്സര ബുദ്ധിയിൽ സൈക്കിൾ ചവിട്ടിപ്പോയവർ തങ്ങൾ വഴി മാറി യാത്ര ചെയ്തതോ വഴി തെറ്റിയതോ അറിഞ്ഞില്ല. ഇരുട്ടുവാൻ തുടങ്ങിയോ എന്ന് ഒരുവൻ ചിന്തിച്ചെങ്കിലും തോൽക്കാൻ മനസ്സില്ലാത്തവരായി ഇവർ മുൻപോട്ട് പോയി. അസമയത്ത് വഴിതെറ്റി വരുന്ന കുട്ടികളെ കണ്ട അവരുടെ അധ്യാപകൻ കൈ കാണിച്ച് സൈക്കിൾ നിർത്തിച്ചു. സുബോധം നഷ്ടപ്പെട്ടവരായി പ്രവർത്തിച്ച കുട്ടികൾക്ക് അവരുടെ തെറ്റ് മനസ്സിലാക്കി കൊടുത്ത അധ്യാപകൻ അവരെ വീടുകളിൽ എത്തിച്ചു. ഈ അധ്യാപകൻ നമുക്ക് ഒരു മാതൃകയാകട്ടെ. പാത മാറി യാത്ര ചെയ്യുന്നവർ മറ്റാരുടെയോ ലക്ഷ്യത്തിലായിരിക്കും എത്തുക. മറ്റൊരാളെ തോൽപ്പിച്ച് വിജയം നേടിയെന്ന് കരുതുന്നവർ അരുതാത്ത വഴി സഞ്ചരിച്ചോ അതിർവരമ്പുകൾ ലംഘിച്ചോ എന്ന് ചിന്തിക്കേണ്ടതാണ്. ഇപ്രകാരമുള്ള സാഹചര്യത്തിലാണ് ഒരു നല്ല ഗുരുവിൻ്റെ ആവശ്യം നമുക്കുള്ളത്. വഴിതെറ്റി യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന ഈ കാലയളവിൽ ക്രിസ്തു എന്ന നല്ല ഗുരുവിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാവട്ടെ. ഈ ഗുരുവിൻ്റെ പഠന കളരിയിലെ അംഗങ്ങളാകുവാൻ സഹായിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ നല്ല പിതാവിൽ നിന്ന് സകലതും പഠിച്ചവനാണ് നമ്മുടെ ഗുരു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ നല്ല ഗുരു എന്ന് വിളിക്കുന്നത്. ഉദാഹരണ സഹിതം സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ രസകരമായി പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഗുരു. ഉദാഹരണമായി, സ്വർഗരാജ്യത്തിന് അവകാശികളാകേണ്ടവർ എന്ത് ചെയ്യണമെന്ന് 2 വീടുകൾ നിർമ്മിച്ചവരുടെ കഥ വ്യക്തമാക്കിക്കൊണ്ട് ആ ഉപമയിൽ കൂടെ അവർക്ക് അത് വ്യക്തമാക്കി കൊടുക്കുന്നു. 1 പാറമേൽ വീട് പണിതവനും 2 മണലിന്മേൽ വീട് പണിഞ്ഞവനുമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7 24-28 വരെയുള്ള വാക്യങ്ങളിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, രണ്ട് വീടുകളിലും ഒരേ സംഭവം തന്നെയാണ് നടക്കുന്നത്. എന്നാൽ പാറമേൽ പണിത വീടിന് ഒന്നും സംഭവിച്ചില്ല. എന്നാൽ മണലിന്മേൽ പണിത വീട് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. അതുകൊണ്ട് മണലിന്മേൽ വീട് പണിയാതെ ക്രിസ്തുവാകുന്ന പാറയിൽ വീട് പണിയുന്നവന് മാത്രമേ നിത്യരാജ്യത്തിന് അവകാശികളാകുവാൻ കഴിയുകയുള്ളൂ. ഈ വചനങ്ങളെ യേശു പറഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ അതിശയിച്ചു. ഇത്ര അധികാരമൊത്തോടെ വളരെ മനസ്സിലാകത്തക്ക രീതിയിൽ പറയുന്ന ഒരു ഗുരുവിനെ കേട്ട ജനം ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളും അവൻ്റെ ഉപദേശത്തിൽ ആകൃഷ്ടരാകുന്നില്ലേ? നമുക്കും മനസ്സിലാകത്തക്ക രീതിയിലല്ലയോ അവൻ പറയുന്നത്? ഈ നല്ല ഗുരുവിൻ്റെ പഠനക്കളരിയിലേക്ക് പോകുവാൻ ഇതൊരു പ്രചോദനമാകട്ടെ. യേശുവിൻ്റെ പഠന രീതി ലളിതമാകയാൽ എപ്പോഴും വൻപിച്ച ജനക്കൂട്ടം അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ജനക്കൂട്ടത്തെ ആകർഷിക്കത്തക്ക വിധത്തിൽ ഈ ഗുരുവിൻ്റെ പഠനക്കളരി ഒരിടത്ത് മാത്രമല്ലായിരുന്നു, ഇറ്റ്സ് എ ട്രാവലിംഗ് മിനിസ്ട്രി. ഈ ഗുരുവിൻ്റെ ശബ്ദം ആധികാരികതയുള്ളതായിരുന്നു, എന്നാൽ ആ ശബ്ദം കേൾക്കുവാൻ ജനം ആഗ്രഹിക്കുന്ന ശബ്ദവുമായിരുന്നു. ഇത് ജനത്തെ ആകർഷിച്ചിരുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13:1-5 വാക്യത്തിൽ ഈ ഗുരുവിന് ആകർഷകത്വമായ ശബ്ദം മാത്രമല്ല പറയേണ്ടത് പറയേണ്ടടത്ത് പറയാനുള്ള ധൈര്യവും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. ഗലീലക്കാരായ ചില മനുഷ്യർക്ക് സംഭവിച്ച അപകടത്തെക്കുറിച്ച് പറയുന്നവർ അവരുടെ കുറവ് കൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് പറയുമ്പോൾ, അങ്ങനെ പറയുന്നവരോട് യേശു പറയുന്നത് ശ്രദ്ധിക്കുക, മാനസാന്തരപ്പെടാത്ത നിങ്ങളും ഇതുപോലെ നശിക്കും. അത് പറയാനുള്ള ധൈര്യം ഈ ഗുരുവിന് മാത്രമേ ഉള്ളൂ. ഇന്ന് പലരും വചനത്തിലെ സത്യം സത്യമായി തന്നെ പറയാൻ മടിക്കുന്നു. പ്രത്യേകിച്ച് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, നീ ഒരു വിഗ്രഹത്തെയും ആരാധിക്കരുത്, രക്ഷിപ്പാൻ കഴിവുള്ളവൻ ഞാൻ മാത്രമാകുന്നു, മണ്ണോട് മണ്ണ് ലയിക്കുന്ന ഒരു മനുഷ്യനും നിന്നെ രക്ഷിപ്പാൻ കഴിയുകയില്ല, ഉയർത്തെഴുന്നേറ്റ ജീവനുള്ളവന് മാത്രമേ നിന്നെ രക്ഷിപ്പാൻ കഴിയൂ എന്ന് പറയുവാനുള്ള ധൈര്യം ഇന്ന് പല ഗുരുക്കന്മാർക്കുമില്ല. അതുപോലെ തന്നെ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചെങ്കിൽ മാത്രമേ നീ നിത്യജീവൻ അധികാരിയാകൂ അവകാശിയാകൂ എന്ന് പറയാനുള്ള ധൈര്യവും ഇന്ന് ആർക്കുമില്ല. എല്ലാവരും സാഹചര്യത്തിനനുസരിച്ച് ഒതുക്കി പറയാൻ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഓർക്കുക, നിങ്ങൾ മാത്രമല്ല കുറ്റക്കാരാകുന്നത്, നിങ്ങളുടെ വാക്ക് കേട്ട് നിങ്ങൾ പറഞ്ഞ വഴിയെ നടക്കുന്നവരെയും നിങ്ങൾ നശിപ്പിക്കുകയാണ്, അവരുടെ ജീവിതത്തിനും നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ലാഭേച്ഛ ഇല്ലാതെ സത്യം പറയുന്നവനത്രേ നമ്മുടെ ഗുരു. ഇന്ന് തങ്ങളുടെ സുരക്ഷിതത്വം മാത്രം നോക്കി സംസാരിക്കുന്നവരാണ് നല്ല ഗുരുവിൻ്റെ ശബ്ദം മറന്ന ചിലർ. നല്ല ഗുരുവിൻ്റെ ശബ്ദത്തിന് നമുക്ക് കാതോർക്കാം. യഹൂദന്മാർ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ നല്ല ഗുരുവായ യേശു ജനത്തിൻ്റെ അവസ്ഥ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13:10-17 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ലൂക്കോസ് 13:10-17 വാക്യങ്ങൾ. പ്രമാണങ്ങൾ മുറുകെ പിടിക്കുന്നവർ സൗഖ്യമാക്കുന്നതിനെതിരെ നിൽക്കുന്ന സംഭവം. ശബത്തിൽ പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നപ്പോൾ 18 രോഗാത്മാവ് ബാധിച്ച ഒരു സ്ത്രീയെ കണ്ടു. നുപരുവാൻ കഴിയാത്ത ആ സ്ത്രീയെ വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. എന്നാൽ പ്രമാണം മുറുകെ പിടിക്കുന്ന യഹൂദന്മാർ അതിനെ വിമർശിച്ചു. 6 അധ്വാനിക്കാൻ പറഞ്ഞ് അന്ന് വന്ന് നിങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കാൻ പാടില്ലായിരുന്നു. അവരോട് യേശു, അവരുടെ തെറ്റിനെ മനസ്സിലാക്കുവാൻ യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 7 നിന്റെ കാളയ്ക്കും കഴുതയ്ക്കും ഒന്ന് നീ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ എന്ന് ചോദിക്കുന്നു. ഇവർ, അവൻ്റെ വിരോധികളായ ഇവർ എല്ലാവരും നാണിച്ചു പോയപ്പോൾ സൗഖ്യം കണ്ട സ്ത്രീ, സൗഖ്യം പ്രാപിച്ച സ്ത്രീയെ കണ്ട ജനങ്ങൾ അവൻ്റെ സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. സൗഖ്യം പ്രാപിച്ച സ്ത്രീയുടെ സന്തോഷത്തിൻ്റെ ആഴം ഈ പരീശന്മാർക്ക് അറിയത്തില്ല. ദൈവം ജനത്തിൻ്റെ അവസ്ഥയറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഗുരു അത്രേ. അതുപോലെ തെറ്റ് തിരുത്താൻ അവർക്ക് തെറ്റ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന നല്ല ഗുരു അത്രേ നമ്മുടെ കർത്താവ്. വഴിതെറ്റി യാത്ര ചെയ്ത ശൗലിനെ തൻ്റെ പഠന കളരിയിൽ കൂടി കടത്തിവിടുന്ന യേശുവിനെ അപ്പോസ്തല പ്രവൃത്തി 9 നമുക്ക് കാണാം. വിളിച്ചു വേർതിരിക്കാൻ ആഗ്രഹിച്ചെങ്കിൽ നീ എവിടെ പോയാലും നിന്നെ വഴിയിൽ വെച്ച് കാണുന്നവനാണ് നിന്റെ ദൈവം. ശൗലിനെ കർത്താവിന് വേണമായിരുന്നു. ദമസ്കോസിലേക്ക് പോകുന്ന പടിവാതുക്കൽ വെച്ച് ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് പേർ ചൊല്ലി വിളിച്ച ചോദ്യം ശൗലിനെ മാനസാന്തരത്തിലേക്ക് നടത്തി. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അങ്ങനെ ആ പഠന കളരിയിലേക്ക് തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ പേര് മാറി ശൗൽ മേൽക്കുമേൽ ദൈവകൃപ പ്രാപിച്ചു. യേശു വലിയവനെന്ന് യേശു തന്നെ ക്രിസ്തുവെന്ന് തെളിയിച്ച് അവൻ ശക്തനായി ദൈവത്തിൻ്റെ സാക്ഷിയായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങളിൽ കപ്പൽ ഛേദത്തിൻ്റെ സമയത്ത് തൻ്റെ കൂടെയുള്ളവരെ നേടിയെടുക്കുവാൻ കഴിയുമെന്ന് താൻ കേട്ട ശബ്ദത്തെക്കുറിച്ച് അവരോട് പറയുമ്പോൾ എത്ര ദൃഢകരമായ ശബ്ദമായിരുന്നു. വിശ്വാസത്തിൽ ദൃഢതയുള്ള ശബ്ദം. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എൻ്റെ യേശു. അതെത്ര ശക്തിയോടെയാ പറയുന്നത്. അതിൻ്റെ കാരണം ആ പഠന കളരിയിൽ പഠിച്ചതിൻ്റെ ഗുണമാണ്. അടുത്തതായി ഈ ഗുരു ബലഹീന ഹേതുക്കൾ കൊണ്ട് വിജയം നേടാൻ പഠിപ്പിക്കുന്ന ഗുരുവാണ്. അവൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ബലഹീന ഹേതുക്കൾ മതി നമുക്ക് വിജയം പ്രാപിപ്പാൻ. മോശയുടെ കയ്യിലുണ്ടായിരുന്നത് ആടിനെ പാലിച്ച വടിയായിരുന്നു. എന്നാൽ ആ വടിയെ ദൈവത്തിൻ്റെ വടിയാക്കി മാറ്റി ഒരു വൻ പുരുഷാരത്തെ ഇസ്രയേൽ ജനത്തെ മുഴുവനും രക്ഷിച്ചെടുക്കുവാൻ തക്കവണ്ണം അവരെ വഴി നടത്തുവാൻ ആ വടി മതിയെന്ന് മോശയെ പഠിപ്പിച്ച ഗുരു. ഗോലിയാത്തിനെ ഫെലിസ്ത്യ സൈന്യത്തെ തോൽപ്പിക്കുവാൻ നിന്റെ കവണയിലെ ഒരു കല്ല് മതി എന്ന് മനസ്സിലാക്കി കൊടുത്തു ദാവീദിനെ. ഈ ദൈവം ഇന്ന് നമ്മളെയും പഠിപ്പിക്കുന്ന ഒരു പാഠം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ടെങ്കിൽ, നിനക്ക് വേറെ ഒന്നും വേണ്ട, അവൻ്റെ സാന്നിധ്യം മാത്രം മതി. ഈ നല്ല ഗുരുവിനെ നമുക്ക് സ്വീകരിക്കാം. അവൻ നല്ലവനത്രേ. ഈ ഗുരുവിൻ്റെ ശിഷ്യരെ, ഈ ഗുരുവിനെ അംഗീകരിക്കുന്നവരെ, ഈ ഗുരുവിൻ്റെ പിന്നാലെ പോകുന്നവരെ ലോകം ചിലപ്പം പഴിച്ചേക്കാം, ഇവരെ പരാജിതരായി കണ്ടേക്കാം. പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ട, ലോകത്തെ ജയിച്ചവനത്രേ നമ്മുടെ ഗുരു. അതുകൊണ്ട് സ്വർഗീയ ഗുരുവിൻ്റെ ശിഷ്യന്മാരാകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദ ഓർഡിനറി ടീച്ചർ ടെൽസ്, ദ ഗുഡ് ടീച്ചർ ഡെമോൺസ്ട്രേറ്റ്സ്. ദ ഓർഡിനറി ടീച്ചർ ടെൽസ്, ദ ഗുഡ് ടീച്ചർ എക്സ്പ്ലെയിൻസ്, ദ സൂപ്പർ ടീച്ചർ ഡെമോൺസ്ട്രേറ്റ്സ്. സോ വി ഷുഡ് ഫോളോ ദ സൂപ്പർ ടീച്ചർ. ഈ നല്ല ഗുരുവിനെ, ഈ പ്രത്യേകതയുള്ള ഗുരുവിനെ, വീണ്ടെടുക്കുന്ന ഗുരുവിനെ നമുക്ക് അംഗീകരിക്കാം. അവൻ്റെ പിന്നാലെ നമുക്ക് പോകാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വർഗീയ പിതാവേ, ഇന്ന് ഈ നല്ല ഗുരുവിനെ പറ്റി ഞങ്ങൾക്ക് പഠിക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഗുരു സ്നേഹമുള്ളവനാണ്. ഗുരു വഴി കാണിച്ചു തരുന്നവനാണ്. ഗുരുവിൻ്റെ ശബ്ദത്തിന് ആകർഷണ ശക്തിയുണ്ട്. ഈ ഗുരു തൻ്റെ അനുയായികൾക്ക് വേണ്ടി, തൻ്റെ ജനത്തിന് വേണ്ടി സംസാരിക്കുന്നവനാണ്. തെറ്റ് ചെയ്യുന്നവന് തെറ്റ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ധൈര്യമുണ്ട്. തെറ്റ് തെറ്റാണെങ്കിൽ തെറ്റ് തെറ്റെന്ന് തന്നെ പറയുവാനുള്ള ധൈര്യം ഈ ഗുരുവിനുണ്ട്. പ്രമാണങ്ങളെ മുറുകെ പിടിക്കുക അല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ജനത്തിൻ്റെ ഹിതമനുസരിച്ച്, ജനത്തിൻ്റെ അവസ്ഥയറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് ഗുരു. പഠന കളരിയിലേക്ക് ഒരുവനെ തിരഞ്ഞെടുത്താൽ അവനെ തേച്ച് മിനുക്കി ഒരു മാനപാത്രമാക്കി മാറ്റുവാൻ ഈ ഗുരു മിടുക്കനാണ്. ബലഹീന ഹേതുക്കളിൽ നിന്ന് ബലവാനായ കർത്താവ് നടത്തുമെന്ന് പഠിപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ ജീവിതയാത്രയിലും നിന്നെ അറിഞ്ഞ് നിന്നെ പിൻപറ്റി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനുള്ള ധൈര്യം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പഠന കളരിയിലെ പഠിതാക്കളാക്കി ഞങ്ങളെ തീർക്കണമേ. അങ്ങ് തന്ന വചനം എത്ര പഠിച്ചാലും മതിയാകത്താകുന്നു. ആഴത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുള്ള ബുദ്ധി തന്ന് യജമാനെ കൂടെ വസിക്കണമേ. ഇത് കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ലോകത്തിലെ ഗുരുക്കളെ ആശ്രയിക്കാനല്ല, ലോകം തരുന്ന ഇമ്പവസ്തുക്കളെ ആശ്രയിക്കാനല്ല, സർവശക്തനായ ഈ നല്ല ഗുരുവിനെ ആശ്രയിച്ച് നിത്യജീവൻ അവകാശികളാകുവാൻ ഈ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. സർവശക്തനായ ഗുരു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഓൾ.